പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മൂന്നാം പ്രമാണത്തിൻ്റെ പഠനം നമ്മൾ തുടരുകയാണ്. കർത്താവിൻ്റെ ദിവസം, സാബത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നും അന്ന് നിഷിദ്ധമായ വേലകളൊന്നും ചെയ്യരുത് എന്നുമുള്ള പ്രമാണത്തിൻ്റെ വിശകലനമാണ് തുടരുന്നത്. എപ്രകാരമാണ് ഈ സാബത്ത് ആചരണം മറ്റ് തിരുനാളാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ സാബത്താചരണത്തിന് പുതിയ നിയമത്തിൽ കൊടുക്കുന്ന പ്രസക്തി എന്താണ്? യഹൂദർ സാബത്തായി ആചരിച്ചിരുന്നത് എങ്ങനെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയായി ആചരിക്കുന്നു? ആ ഞായറാഴ്ചയുടെ ആചരണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. സാബത്താചരണവും തിരുനാളാഘോഷങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വാസ്തവത്തിൽ സാബത്ത് തന്നെ ഒരു വലിയ തിരുനാളാണ്, വിശുദ്ധമായ ദിവസം. അതാണല്ലോ തിരുനാൾ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുക. ദൈവം നമുക്ക് നൽകിയ രക്ഷയുടെ ഓർമ്മ ആചരിക്കുന്ന, ആ രക്ഷയിൽ പങ്കുചേരുന്ന ദിവസമാണ് സാബത്ത്. അതുപോലെ തന്നെ രക്ഷാചരിത്രത്തിൽ ദൈവത്തിൻ്റെതായ ഇടപെടലുകളെ പ്രത്യേകമായി പ്രഘോഷിക്കുന്ന ദിവസങ്ങളാണ് തിരുനാളുകൾ, വിശുദ്ധ നാളുകൾ. അവ പെരുന്നാളുകളുമായും ആഘോഷിക്കും. വലിയ ദിവസങ്ങൾ, വലിയ സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ. എങ്ങനെയാണ് സാബത്തും തിരുനാളുകളും ആഘോഷിക്കേണ്ടതെന്ന് ബൈബിള് പലയിടത്തായി നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നത് അനുസ്മരണമാണ്. ദൈവം നൽകിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം, അനുസ്മരിക്കണം. അടിമകളായിരുന്നു നിങ്ങളെ കരുത്തുറ്റ കരം നീട്ടി വിമോചിപ്പിച്ചു കൊണ്ടുവന്നത് ഞാനാണ്. ആ എന്നെ നിങ്ങൾ അനുസ്മരിക്കണം. അതാണ് പെസഹായുടെ ആഘോഷം. ഞാനാണ് നിങ്ങൾക്ക് പ്രമാണങ്ങൾ നൽകിയത്. ആ പ്രമാണങ്ങൾ നിങ്ങൾ ആഘോഷിക്കണം, അനുസ്മരിക്കണം. ആണ്ടുതോറും ആ പ്രമാണങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് നിങ്ങൾ വാക്ക് പറയണം. അനുസരണത്തിൻ്റെ വാഗ്ദാനം പെന്തക്കോസ്ത ദിവസം അതാണ് ചെയ്യുന്നത്. നിങ്ങളെ ഞാൻ എപ്രകാരമാണ് മരുഭൂമിയിലൂടെ കൈപിടിച്ച് നടത്തിയത്, മന്നയും കാടപ്പക്ഷികളും നൽകി നിങ്ങളെ എപ്രകാരമാണ് ഞാൻ പോറ്റിയത്, പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കിയത് എങ്ങനെയാണ്, നിങ്ങളെ എപ്രകാരം ഞാൻ കാനാദേശത്തേക്ക് കൊണ്ടുവന്നു, ഇതെല്ലാം കൂടാരത്തിൽ നാളിൽ അനുസ്മരിക്കണം. വലിയ അപകടസന്ധിയിൽ എപ്രകാരമാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് പൂരീം തിരുനാളുകളിൽ നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് സാബത്തും തിരുനാളുകളും. ഈ അനുസ്മരണത്തോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ അർഹത കൊണ്ടല്ല, നിങ്ങൾ വലിയവരായതുകൊണ്ടോ ഏതെങ്കിലും മറ്റു ജനതകളെക്കാൾ മെച്ചപ്പെട്ടവരായതുകൊണ്ടോ അല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളെല്ലാവരേക്കാളും ചെറുതായിരുന്നു എന്ന് പറയും. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട, നിലവിളിക്കുന്ന, പൊക്കിൾ കൂടി മുറിക്കാത്ത ശിശുവിനെ പോലെയായിരുന്നു ഇസ്രായേലെന്ന് എസ്കെ പ്രവാചകൻ 16-ാമത്തെ അധ്യായത്തിൽ പറയും. ഈ നിലവിളിക്കുന്ന കുഞ്ഞിനെ, ചോരയിൽ കിടന്ന് ഉരുണ്ട കുഞ്ഞിനെ ദൈവമാണ് കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി വെണ്ണയുള്ളവളാക്കിയത്. അപ്പോൾ ദൈവം നൽകിയ വലിയ കാര്യങ്ങൾ അനുസ്മരിക്കണം. തിരുനാളുകൾ അനുസ്മരണത്തിൻ്റെ ദിവസമാണ്, നന്ദിയുടെ അനുസ്മരണത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് അർഹതപ്പെടാത്തതാണ് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ നിങ്ങൾ വരും തലമുറകളോട് അറിയിക്കണം. ഇങ്ങനെ ദൈവം ചെയ്ത കാര്യങ്ങൾ അറിയിക്കാനും നന്ദി പ്രഘോഷിക്കാനുമുള്ള അവസരങ്ങളാണ് തിരുനാളുകൾ. മാത്രമല്ല, നിങ്ങളെ മോചിപ്പിച്ച് കൊണ്ടുവന്നതിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശ്യമുണ്ട്. നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കണം, ലോകത്തിന് പ്രകാശമാവണം. ലോകത്തിന് മുമ്പിൽ നിങ്ങൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാവണം. രാജകീയ പൗരോഹിത്യം എന്നൊക്കെ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ലോക ജനതകൾക്കും ദൈവത്തിനും മധ്യേ മധ്യവർത്തികളായി നിൽക്കേണ്ടവരാണ് ഇസ്രായേൽക്കാർ. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടവരാണ് ഇസ്രായേൽക്കാർ. ദൈവത്തിൻ്റെ ഹിതം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ച് മറ്റുള്ളവർക്ക് സാക്ഷികളാവേണ്ടവരാണ്. അപ്പോൾ നിങ്ങളിലൂടെ ഞാൻ ആരാണെന്ന് ദൈവം ജനങ്ങൾ അറിയണം. യാഹ്വയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അതിനുവേണ്ടിയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ തിരുനാൾ ആഘോഷത്തിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഇസ്രായേൽ ദൈവമായി ആഘോഷിക്കുന്ന, ആരാധിക്കുന്ന യാഹ്വേ ആരാണ്? ആ യാഹ്വയുടെ പ്രത്യേകത എന്താണ്? അതെല്ലാ ജനങ്ങളും അറിയണം. അപ്പോൾ തിരുനാൾ ആഘോഷങ്ങൾ വലിയ സാക്ഷ്യത്തിൻ്റെ അവസരമാണ്. ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസ്മരിക്കാനുള്ള ദിവസം കൂടിയാണ്. ഉടമ്പടിയിലൂടെയാണ് നിങ്ങളെ ദൈവം സ്വന്തമാക്കിയിരിക്കുന്നത്. ആ ഉടമ്പടിക്ക് നിബന്ധനകളുണ്ട്. 10 പ്രമാണങ്ങൾ എന്നറിയപ്പെടുന്ന ഉടമ്പടിയുടെ കൽപ്പനകളുണ്ട്. അതിനപ്പുറത്ത് അനേകം നിബന്ധനകൾ. ഉടമ്പടിയുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്ന നിയമാവർത്തന പുസ്തകം 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ, അതല്ലെങ്കിൽ വിശുദ്ധിയുടെ നിയമസംഹിത എന്ന് വിശേഷിപ്പിക്കുന്ന ലേവ്യരുടെ പുസ്തകം 16 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ, അല്ലെങ്കിൽ നിയമാവർത്തന നിയമസംഹിത എന്നറിയപ്പെടുന്ന നിയമാവർത്തന പുസ്തകം 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ, പുറപ്പാട് പുസ്തകം 21-23 അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 17 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ, നിയമാവർത്തന പുസ്തകം 12 മുതൽ 26 വരെ. ഇതെല്ലാം നിയമസംഹിതകളാണ്. അപ്പോൾ തിരുനാളാഘോഷവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളൊക്കെ മനുഷ്യൻ അനുസ്മരിക്കണം. മാത്രമല്ല, ഈ നിയമങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുക്കണം. ഉടമ്പടിയുടെ നവീകരണത്തിൻ്റെ അവസരങ്ങളായിരിക്കണം തിരുനാളാഘോഷങ്ങൾ. ഒരു വാഗ്ദാനം, ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. ഞങ്ങൾ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിനു വേണ്ടി ഞങ്ങൾ ജീവിക്കും, അവിടുത്തെ ഹിതമായിരിക്കും ഞങ്ങളുടെ ജീവിത പ്രമാണങ്ങൾ എന്നേറ്റു പറയുന്ന ദിവസമാണ് തിരുനാളുകൾ. ഇങ്ങനെയാണ് തിരുനാൾ ആഘോഷിക്കാൻ ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. ഈ തിരുനാളിൽ പലതും തീർത്ഥാടന തിരുനാളുകളായിരുന്നു. തീർത്ഥാടകർ ജെറൂസലത്തേക്കാണ് തീർത്ഥാടനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന, ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ജെറൂസലം, ലക്ഷക്കണക്കിന് ആളുകൾ തിരുനാളാഘോഷത്തിന് വേണ്ടി തീർത്ഥാടകരായിട്ട് അവിടെ വരുമായിരുന്നു. അവിടെ വരുന്നത് ഒരു വെറും കൈയായിട്ട് വരരുത്, കാഴ്ചകളുമായിട്ട് വരണം. ആ കാഴ്ചകളിൽ ചിലത് ബലിയർപ്പിക്കാനുള്ളതാണ്. ആ ബലിയർപ്പിക്കുന്ന മൃഗങ്ങളുടെ ബലിമാംസത്തിൽ ഒരു പങ്ക് ബലിയർപ്പകന് തന്നെ തിരിച്ചു കിട്ടുന്നതാണ്. ആ കിട്ടുന്ന ബലിയർപ്പിക്കപ്പെട്ട മാംസം ദേവാലയ പരിസരത്ത് വെച്ച് നിങ്ങൾ ഭക്ഷിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ ഭക്ഷിക്കണം, നിങ്ങൾ പാനം ചെയ്യണം, നിങ്ങൾ സന്തോഷിക്കണം, ആഹ്ലാദിക്കണം. പെസഹ തിരുനാൾ മുതൽ ഒരാഴ്ചത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന തിരുനാൾ, അല്ലെങ്കിൽ ഒരാഴ്ചയോളം കൂടാരങ്ങൾ വസിക്കുന്ന തിരുനാളുകൾ, അല്ലെങ്കിൽ പെസഹ മുതൽ പെന്തക്കുസ്ത വരെയുള്ള 50 ദിവസം, ഇതൊക്കെ വലിയ ആഘോഷത്തിൻ്റെ അവസരങ്ങളായിരിക്കും. അതിനുവേണ്ടിയാണ് അവർ ഇസ്രായേൽ ജനം ജെറൂസലത്തേക്ക് വരിക. ഇവിടെ ആഘോഷിക്കുന്നവർ തനിച്ചിരുന്ന് ആഘോഷിച്ചാൽ പോരാ, ആഘോഷിക്കുന്നവർ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധരാകുക കൂടി ചെയ്യണം. ദശാംശവുമായി കടന്നു വരുന്നവർ, ഇല്ലാത്ത ഈ ദശാംശം കൊടുക്കാനോ സ്വീകരിക്കാനോ കഴിവില്ലാത്ത അനാഥരും വിധവകളും വിദേശികളും അതുപോലെ തന്നെ ലേവ്യരുമായ ജനങ്ങളുമായി ഇത് പങ്കുവയ്ക്കണം. ഇങ്ങനെ തിരുനാളുകൾ പങ്കുവയ്ക്കുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആഘോഷിക്കുന്ന അവസരങ്ങളാണ്. ഒരു ഉദാഹരണം, നിയമാവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായം, വിളവുകളുടെ ആദ്യ ഫലം എന്ന് POC ബൈബിളിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആദ്യ ഫലങ്ങളുടെ തിരുനാളാണ്. അത് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വിശദമായി നൽകിയിട്ടുണ്ട്. സമയദൈർഘ്യം പ്രമാണിച്ച് ഞാൻ അത് മുഴുവൻ വായിക്കുന്നില്ല. തുടക്കം ഇങ്ങനെയാണ്, 1-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാസം ഉറപ്പിക്കുമ്പോൾ അവിടെ നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്ന് കുറേ എടുത്തൊരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അതാണ് ജെറൂസലം. അവിടെ വന്ന് 13-ാമത്തെ വാക്യത്തിൽ അവർ ഭക്ഷിക്കണം. 11 മുതലുള്ള വാക്യങ്ങൾ, അവിടുന്ന് നിങ്ങൾക്കും കുടുംബങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ നന്മയെയും പ്രതി നിങ്ങളും ലേവ്യരും നിങ്ങളുടെ മധ്യത്തിലുള്ള പരദേശിയും സന്തോഷിക്കണം. നിങ്ങളും ലേവ്യരും നിങ്ങളുടെ മധ്യത്തിലുള്ള പരദേശികളും സന്തോഷിക്കണം. ദശാംശത്തിൻ്റെ വർഷമായ 3-ാം വർഷം എല്ലാ വിളവുകളുടെയും ദശാംശമെടുത്ത് നിന്റെ പട്ടണത്തിലുള്ള ലേവ്യർക്കും പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും നൽകണം. അവർ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ ഇപ്രകാരം പറയണം, അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ എല്ലാം അനുസരിച്ച് അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടവയെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഞാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനയൊന്നും ലംഘിക്കുകയോ മറന്നു കളയുകയോ ചെയ്തിട്ടില്ല. ലേവ്യനും പരദേശിയും അനാഥനും വിധവയും എല്ലാം സന്തോഷിക്കാനുള്ള അവസരമാണ് തിരുനാൾ ആഘോഷം. ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ജനങ്ങൾ സാക്ഷികളാവും, ദൈവം അവരുടെ മധ്യേ മഹത്വമുള്ളവനാവും. കാരണം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലും എല്ലാവരും അറിയും. അതാണ് തിരുനാൾ ആഘോഷത്തിൻ്റെ ഉദ്ദേശ്യം. ബലിയർപ്പണത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ആധിപത്യം ഏറ്റുപറയുന്നു, സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഉല്ലസിക്കുന്നു. പക്ഷേ കാലക്രമത്തിൽ തിരുനാൾ ആഘോഷങ്ങളിൽ മാറ്റമുണ്ടായി. ഈ ലക്ഷ്യങ്ങളൊന്നും നേടാൻ പര്യാപ്തമല്ലാത്ത വിധത്തിൽ തിരുനാളുകൾ വികൃതമായി. സ്വാർത്ഥത വർദ്ധിച്ചു, പങ്കുവയ്ക്കൽ കുറഞ്ഞു, അനീതിയും അക്രമവും സമൂഹത്തിൽ നാട്ടു നടപ്പായി. എന്നിട്ടും അവർ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. ആണ്ടുതോറും തിരുനാൾ ആഘോഷിക്കാൻ ജെറൂസലമിലേക്ക് വരും, തീർത്ഥാടനം നടത്തും, ബലിയർപ്പണങ്ങൾ നടത്തും. ആഘോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ശക്തിപ്പെട്ടപ്പോൾ സമൂഹത്തിൽ പാവപ്പെട്ടവരുടെയും വിധവകളുടെയും കാര്യങ്ങൾ അവഗണിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ദൈവം പ്രവാചകന്മാരിലൂടെ തൻ്റെ പ്രതിഷേധ ശബ്ദമുയർത്തുക. തിരുനാളുകളും പ്രവാചകന്മാരും എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒന്ന് രണ്ട് പ്രവാചക വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുനാളുകളോട് എപ്രകാരമാണ് ദൈവം പ്രതികരിക്കുന്നത്? നീതിനിഷ്ഠമല്ലാത്ത അനീതി പെരുകിയ പെരുന്നാളുകളിൽ എപ്രകാരമാണ് ദൈവം അസന്തുഷ്ടനാകുന്നത്? യേശയ്യായുടെ പുസ്തകം 1:10 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. സോദോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനത്തെ സോദോമിനോടും ഗൊമോറയോടുമാണ് തുലനം ചെയ്യുന്നത്. അധർമ്മവും അക്രമവും കാരണം ദൈവം അഗ്നി ഇറക്കി നശിപ്പിച്ച നഗരങ്ങളാണ് സോദോമും ഗൊമോറയും എന്ന് പറയാം. അപ്പോൾ ജെറൂസലം സോദോമിൻ്റെയും ഗൊമോറയുടെയും സ്ഥാനത്തായിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി, എനിക്ക് വേണ്ട എന്നാണ് അർത്ഥം. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആറ് നിങ്ങളോട് പറഞ്ഞു. വ്യർത്ഥമായ കാഴ്ചകളിൻ്റെ മേൽ അർപ്പിക്കരുത്. ധൂപം എനിക്കും മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാബത്തും സമ്മേളനങ്ങളും ഇതെല്ലാം ഉത്സവ ദിനങ്ങളായിരുന്നു. നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. കാളയെ കൊന്ന രക്തമല്ല അക്കരത്തിലുള്ളത്, സഹോദരൻ്റെ കഴുത്തു ചിരിച്ചു കൊന്ന രക്തം. സഹോദരനെ വധിച്ചവൻ കൊലക്കത്തിയുമായി കർത്താവിന് വിലയർപ്പിക്കാൻ വന്നാൽ എങ്ങനെ അത് സ്വീകാര്യമാവും? അതിന് തുല്യമാണ് അനീതി പ്രവർത്തിക്കുന്നതിലൂടെ, അന്യായമായി സമ്പാദിക്കുന്നതിലൂടെ, പാവപ്പെട്ടവൻ്റെ സ്വത്ത് അന്യായ മാർഗങ്ങളിലൂടെ സ്വന്തമാക്കുന്നതിലൂടെ ദൈവം ഈ മനുഷ്യർ ചെയ്യുന്നത്. ദൈവത്തിന് ഇപ്രകാരമുള്ള ബലിയർപ്പണങ്ങൾ സ്വീകാര്യമാവുകയില്ല. ഇതുതന്നെയാണ് ആമോസ് പ്രവാചകനിലൂടെയും പറയുക. ആമോസിൻ്റെ പുസ്തകം 5:10 ഇതിന് സമാനമായ ഒരു വാക്യമുണ്ട്. ആമോസ് 5:21-23 വാക്യങ്ങൾ. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാനബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയുമില്ല. ദൈവത്തിന് ഇതൊന്നുമല്ല ആവശ്യം. ബലിയർപ്പിക്കണം, ഗാനമാരവിക്കണം, ഉത്സവം ആഘോഷിക്കണം എന്നൊക്കെ ദൈവം കൽപ്പിച്ചത് ദൈവത്തിന് ഈ പാട്ട് കേട്ട് രസിക്കാമെന്ന് കരുതിയല്ല. കാടകളുടെ രക്തം കുടിച്ചോ മുട്ടാടുകളുടെ മേധസ് ഭക്ഷിച്ചോ തൃപ്തനാവാൻ വേണ്ടിയല്ല ബലിയർപ്പണത്തെക്കുറിച്ച് പറഞ്ഞത്. ബലിയർപ്പണം ആത്മസമർപ്പണത്തിൻ്റെ അടയാളമായിരിക്കണം. നിങ്ങൾക്ക് ജീവൻ നൽകിയത്, നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞാനാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയാൻ, നിങ്ങളുടെ ജീവൻ എൻ്റേതാണെന്ന് ഏറ്റുപറയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പകരമായി മൃഗത്തെ ബലിയർപ്പിച്ചത്. ആ ഒരു ആത്മദാനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ നീതിപൂർവകമായ ജീവിതത്തിൻ്റെ പിൻബലമില്ലാത്ത ബലികളും ഉത്സവാഘോഷങ്ങളും ദൈവത്തിന് സ്വീകാര്യമല്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വളരെ ശക്തമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 34 നമ്മൾ ഇപ്രകാരം കാണും. 18:22 അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമ നിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ബലികളിൽ അത്യുനിതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരൻ്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഇതാണ് പ്രവാചക പ്രതിഷേധം. ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടവനാണ്. അതില്ലാതെ സ്വന്തം പ്രൗഢി പ്രകടിപ്പിക്കാനായി അന്യായമായി സമ്പാദിച്ച സ്വത്തിൻ്റെ ഭാഗവുമായി വരുമ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമാവുകയില്ല. അതാണല്ലോ ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. പ്രവാചകന്മാർ പ്രതിഷേധിച്ചത് ബലിയർപ്പണത്തെയോ ഉത്സവാഘോഷത്തെയോ അല്ല, അതിൽ നടമാടിയ അനീതിയെയാണ്. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കണം. എന്താണ് സാബത്ത് ആചരണത്തിൻ്റെ ഉത്സവാഘോഷത്തിൻ്റെ അർത്ഥമെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആ അർത്ഥത്തിലല്ല ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതെങ്കിൽ അത് തിരുനാളുകളാവുകയില്ല, അനീതിയും അക്രമവും പെരുത്ത പെരുന്നാളുകളാണ്. ഇങ്ങനെ അക്രമം പെരുകുന്ന നാടുകൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രവാചകന്മാർ ശബ്ദിച്ചു. ഇത് പ്രവാചകന്മാരുടെ മാത്രമല്ല, യേശുവിൻ്റെയും ശബ്ദം. ഇങ്ങനെയാണ് നമ്മൾ കാണുക. പെസഹ തിരുനാളിൽ യേശു ദേവാലയത്തിലേക്ക് വന്നു. ദേവാലയത്തിലേക്ക് വന്ന യേശു അവിടെ കണ്ടത് ആഘോഷത്തിൻ്റെ തിമിർപ്പാണ്. പക്ഷേ അവിടെ യേശുവിന് സ്വീകാര്യമല്ലാത്തതും പലതും കണ്ടു. സ്വീകാര്യമല്ലാത്തത് ഇതായിരുന്നു. നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ പ്രവൃത്തി ജെറൂസലം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശത്തിൽ നമ്മൾ കാണും. നാല് സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിക്കട്ടെ. 11-ാമത്തെ അധ്യായം 15-17 വാക്യങ്ങൾ. അവർ ജെറൂസലമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടുപോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങൾ അനീതി പെരുത്തുന്ന ആളുകളായി, ഉത്സവാഘോഷങ്ങൾ കവർച്ചക്കാരുടെ കൂത്തരംഗമായി മാറി. ഇതാണ് ജെറൂസലത്ത് സംഭവിച്ചത്. പാവപ്പെട്ടവനെ പിഴിയുന്ന സംവിധാനമായി മാറി ബലികൾ. സാധാരണ പുറത്ത് കിട്ടുന്ന ബലിമൃഗത്തിൻ്റെ 10 ഇരട്ടി വില കൊടുത്തെങ്കിലേ ദേവാലയ പരിസരത്ത് ബലിമൃഗങ്ങളെ കിട്ടുമായിരുന്നുള്ളൂ. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ബലിമൃഗങ്ങൾ പല കാരണങ്ങളാൽ അശുദ്ധമാണെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയതിനു ശേഷം ദേവാലയ പരിസരത്തെ പള്ളിച്ചന്തയിൽ നിന്ന് കിട്ടുന്ന കന്നുകാലികളെ മാത്രമേ സ്വീകരിക്കൂ എന്ന് വന്നു. അങ്ങനെ വരുമ്പോൾ 100 രൂപ കൊടുക്കേണ്ട മൃഗത്തിന് 1000 രൂപ കൊടുക്കാൻ ബാധ്യസ്ഥരായി മനുഷ്യർ. അനീതിയിലൂടെ സ്വത്ത് സമ്പാദിക്കുന്ന സംവിധാനമായി തീർന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരുന്ന ദേവാലയ ഭാഗം ഇന്ന് കന്നുകാലി ചന്തയാക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് യേശുവിനെ പ്രകോപിപ്പിക്കുക. എല്ലാ മനുഷ്യർക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിജാതിയുടെ സ്ഥലമെന്ന് മാറ്റിയിട്ടിരുന്ന ദേവാലയ സ്ഥലങ്ങളിലാണ് ബലിമൃഗങ്ങൾ വിൽക്കപ്പെടുക, അതും വലിയ അനീതിയായ വിലയിലൂടെ. യേശു ഇവിടെ ചെയ്തത് ഒരു സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായ പ്രവൃത്തിയാണ്. എല്ലാ തിരുനാളുകളിലും വന്ന് യേശു പ്രകാരം പ്രവർത്തിച്ചില്ല. പക്ഷേ എന്തായിരിക്കണം തിരുനാൾ? എന്താണ് ദേവാലയത്തിൻ്റെ അർത്ഥം? ദേവാലയ തിരുനാളുകളുടെ ലക്ഷ്യം എന്താണ്? യേശു പഠിപ്പിക്കുകയാണ്. ഇത് പ്രാർത്ഥനയുടെ ആലയമാണ്. പ്രാർത്ഥനയുടെ ചൈതന്യത്തിന് നിരക്കാത്ത ഒന്നും ഈ ആഘോഷങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് കടന്നു നോക്കുക. നമ്മുടെ ദേവാലയങ്ങൾ നടക്കുന്ന പെരുന്നാളുകളാണോ തിരുനാളുകളാണോ ആഘോഷിക്കപ്പെടുന്നത് എന്നാലോചിക്കുക. കത്തോലിക്കാ സഭയിൽ 2 തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. ഒന്ന് ലിറ്റർജിക്കലായിട്ടുള്ള രക്ഷാചരിത്രവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് പലതും. മനോഹരമായി ആഘോഷിക്കുന്ന, അത് വിവിധങ്ങളായ ആരാധനക്രമ വർഷത്തിൻ്റെ പല കാലങ്ങളിലൂടെയുള്ള ആഘോഷങ്ങളുണ്ട്. അതോരോ ഞായറാഴ്ചയും ആരാധന വർഷത്തിൻ്റെ പ്രത്യേക ചൈതന്യം ഉൾക്കൊണ്ടുള്ള പ്രാർത്ഥനകളുണ്ട്. അതിനു പുറമേ പ്രധാനപ്പെട്ട തിരുനാൾ ആഘോഷങ്ങളുണ്ട്. ക്രിസ്മസ് യേശുവിൻ്റെ മനുഷ്യാവതാരം, ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെ അനുസ്മരിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന ആഹ്ലാദഗാനവുമായി സകല ജനങ്ങളും സന്തോഷിക്കുന്ന ദിവസമാണ് ക്രിസ്മസ് ആഘോഷം. പിന്നീട് വരുന്ന എപ്പിഫനി അഥവാ യേശുവിൻ്റെ മാമോദിസായുടെയോ അല്ലെങ്കിൽ 3 രാജാക്കന്മാരുടെ സന്ദർശനത്തിൻ്റെയോ ഒക്കെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണമുണ്ട്, ജനതകൾക്ക് പ്രത്യക്ഷമാകുന്ന. മാമോദിസായിലൂടെയാവാം രാജാക്കന്മാരിലൂടെയാവാം, എന്തുമാവട്ടെ, യേശുവിൻ്റെ മഹത്വം പ്രകടമാകുന്ന പ്രത്യക്ഷീകരണം, ദലഹാക്കാലം എന്ന് പറയും. പിന്നെയുമുണ്ട് യേശുവിൻ്റെ പെസഹ ആഘോഷം. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ആഘോഷിക്കുന്നതാണ് യേശുവിൻ്റെ പെസഹ. ഓരോ വിശുദ്ധ ബലിയിലും അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെയാണ് നമ്മൾ ഈ ബലി അർപ്പിക്കുന്നത്. നമ്മൾ രമ്യതയിലെത്തിയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സീറോ മലബാർ കുർബാനയിൽ ഈ തുടങ്ങുന്നത് തന്നെ. അങ്ങനെ ആഴ്ചതോറുമല്ല, ദിവസം തോറും നടത്തുന്ന പെസഹ ആഘോഷമുണ്ട്. അത് ആണ്ടിലൊരിക്കൽ നടത്തുന്ന വലിയ പെസഹ ആഘോഷം. അതിനൊരുക്കമായിട്ടുള്ള ഓശാന ഞായർ പെസഹ ആഘോഷം, യേശുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്ന ദുഃഖവെള്ളി, ഉത്ഥാനത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന യേശുവിൻ്റെ പുനരുത്ഥാന ദിവസം, പിന്നീട് സ്വർഗാരോഹണ ദിവസം, പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന പെന്തക്കുസ്ത ദിവസം, ഇതൊക്കെ രക്ഷാചരിത്രവുമായി അഭേദ്യം ബന്ധപ്പെട്ട വലിയ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. ഇവിടെ ഒന്നും യാതൊരു അനാചാരവും കടന്നു വരാറില്ല. നമ്മൾ ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു, ഉല്ലസിക്കുന്നു, അതോടൊപ്പം രക്ഷാചരിത്രത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിത്തീരുന്നു. ഇതുപോലെ തന്നെയാണ് തിരുഹൃദയ തിരുനാളും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളും അതുപോലെ വിശുദ്ധ കുർബാനയുടെ തിരുനാളുമൊക്കെ രക്ഷാചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. മാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ, മാതാവിൻ്റെ ജനന തിരുനാൾ സെപ്റ്റംബർ 8, ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ, അതുപോലെ തന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഓഗസ്റ്റ് 15, മാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ, ഇങ്ങനെ അനേകം തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് വലിയ സന്തോഷത്തോടുകൂടി. ഇതെല്ലാം ആരാധനയും പ്രാർത്ഥനയും ആത്മീയ സന്തോഷവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ പലപ്പോഴും വിശുദ്ധന്മാരുടെ ആഘോഷങ്ങളും അനുസ്മരണങ്ങളുമായി ബന്ധപ്പെട്ട തിരുനാളുകളിലാണ് പലപ്പോഴും പ്രവാചകന്മാരും യേശുവും വിമർശിച്ചതുപോലുള്ള അതിരുകൾ ലംഘിക്കുന്ന ആഘോഷങ്ങളുണ്ടാവുക. അവിടെ പലർക്കും പ്രൗഢി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളായി മാറാറുണ്ടോ നമ്മൾ അന്വേഷിക്കണം. വിശുദ്ധിക്ക് നിരക്കാത്ത ബൈബിളിൽ നമ്മൾ കാണുന്ന സഭയുടെ പ്രബോധനങ്ങളനുസരിച്ച് പഠിപ്പിക്കുന്ന നീതിക്ക് നിരക്കാത്ത ആഘോഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ വർജിച്ചേ മതിയാവും. എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരമായിരിക്കണം തിരുനാളുകൾ. ആത്മീയമായ വിരുന്നൊരുക്കിയാൽ മാത്രം പോലെ, തീർച്ചയായിട്ടും വചനപ്രഘോഷണത്തിലൂടെയും ബൈബിൾ കൺവെൻഷനിലൂടെയും ഒക്കെ ഒരു ആധ്യാത്മികമായ വിരുന്നുകൾ തിരുനാളുമായി ബന്ധപ്പെടുത്തി ഒരുക്കുന്നുണ്ട്, നല്ലത് തന്നെ. അതോടൊപ്പം സന്തോഷിക്കാനും ഉല്ലസിക്കാനും ആൾക്കാർക്ക് പരസ്പരം പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങളായി തിരുനാൾ ആഘോഷങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെയും പരിധികളും പരിമിതികളും പാലിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല എന്നാണ് പ്രവാചകന്മാരിലൂടെ പറഞ്ഞത്. നീതി നിർവഹിക്കാനുള്ള അവസരങ്ങളാവണം, എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാനുള്ള അവസരം. പൊതുവായി നടത്തുന്ന കലാവിരുന്നുകളും അതുപോലെ തന്നെ മറ്റ് കലാ പ്രകടനങ്ങളും മത്സരങ്ങളുമെല്ലാം സമൂഹത്തെ ഒന്നടങ്കം പങ്കെടുപ്പിക്കാൻ, ഐക്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നതായിരിക്കണം. അതൊരു ജനകീയ ഉത്സവമായി മാറുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുക. പക്ഷേ ജനകീയ ഉത്സവങ്ങളിലും സഭ്യതയുടെയും വിശുദ്ധിയുടെയും ഒക്കെ അതിരുകൾ ലംഘിക്കാത്ത ആഘോഷങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കണം. പൊതുജനങ്ങൾക്ക് വഴി തടഞ്ഞുകൊണ്ട് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ആഘോഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പലപ്പോഴും സന്തോഷം ചിലർക്കുന്നുണ്ടെങ്കിലും മറ്റനേകർക്ക് ദുരിതമായിത്തീരുന്നു. നമ്മുടെ ആഘോഷങ്ങൾ മറ്റുള്ളവർക്ക് അസൗകര്യങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്നതാവരുതല്ലോ. ഞാൻ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും അതിൽ പങ്കുചേരാൻ സാധിക്കണം. മറ്റുള്ളവർക്ക് കണ്ണീരിന് കാരണമാക്കിക്കൊണ്ട് എനിക്കൊരിക്കലും ആഘോഷിക്കാനാവില്ല. അത് തന്നെയുമല്ല, അന്യായമായി സമ്പാദിച്ചതിൻ്റെ ഒരു വിഹിതം ദേവാലയത്തിലോ വണ്ടിയിലോ മോസ്കിലോ ഒക്കെ കൊടുത്തിട്ട് അതിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് താൻ. നീതി പ്രവർത്തിക്കുന്നവരാവണം. ഈ ഉത്സവങ്ങളും തിരുനാളുകളും ആഘോഷങ്ങളുമെല്ലാം നീതി പ്രവർത്തിക്കുന്ന, പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാവട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ അവിടുന്ന് അവസരം നൽകുന്നുവെന്നും ഓർക്കുക. അപ്പോൾ സാബത്ത് ആചരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് സഭ അർത്ഥമാക്കുന്നത്, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാകണം, സഹോദരങ്ങൾക്ക് സ്ഥാനമുണ്ടാവണം, നമുക്കും ഉണ്ടാവണം സ്ഥാനം. വിശ്രമിക്കാനും ഉല്ലസിക്കാനും സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരമാണ് സാബത്ത് ദിവസം. അതിൻ്റെ വലിയ ആഘോഷങ്ങളാണ് വലിയ തിരുനാളുകൾ. അനുദിനം ആഘോഷമാണ് വിശുദ്ധ കുർബാനയിലുള്ള പങ്കുചേരൽ. എല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം, നമ്മൾ സന്തോഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ദുഃഖമല്ല നമ്മുടെ ലക്ഷ്യം. സന്തോഷം ഇന്നിവിടെ ഭാഗികമായി പ്രതീകാത്മകമായി ആഘോഷിക്കുന്നത് നിത്യമായി ദൈവത്തോട് നിന്ന് ആഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിത്യഭാഗ്യമെന്നും സ്വർഗീയ വിരുന്ന് എന്നൊക്കെ ഒക്കെയാണ് നിത്യജീവനെ നമ്മൾ വിശേഷിപ്പിക്കുക. ആ നിത്യ വിരുന്നിനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം, അതിൻ്റെ ഒരു മുന്നാസ്വാദനം, ഇതൊക്കെയാണ് തിരുനാളുകളിലും സാബത്ത് ആചരണത്തിൽ നടക്കുക. അതിന് നൽകിയിരിക്കുന്ന കൽപ്പനയാണ് സാബത്ത് ആചരിക്കണം, വിശുദ്ധമായി കൊണ്ടാടണം, നിങ്ങൾ വിശ്രമിക്കണം എന്ന് പറയുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങ് നിൽക്കുന്ന രക്ഷയെ അനുസ്മരിക്കാനും ആഘോഷിക്കാനും വേണ്ടി അങ്ങ് സാബത്ത് ആചരിക്കണമെന്ന് കൽപ്പിച്ചുവല്ലോ. സാബത്ത് ആചരണങ്ങളും അതുപോലെ തന്നെ തിരുനാൾ ആഘോഷങ്ങളും അങ്ങ് നിൽക്കുന്ന രക്ഷയിൽ സന്തോഷത്തോടെ പങ്കുചേരാനുള്ള അവസരങ്ങളാവട്ടെ. അനുദിന ദിവ്യവിധിയിൽ പങ്കുചേരുമ്പോഴും ആഴ്ചതോറും വിശുദ്ധവരിയിൽ പങ്കെടുക്കുമ്പോഴും തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴും ഉത്സവങ്ങളിൽ പങ്കുചേരുമ്പോഴുമൊക്കെ അങ്ങാണ് ഞങ്ങൾക്കിതിനെല്ലാം അവസരമൊരുക്കിയതെന്നും ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനുള്ള അവസരം കൂടിയാണിതെന്നും ഞങ്ങളെ അനുസ്മരിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളായി സന്തോഷത്തിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടതെല്ലാം ഞങ്ങൾക്ക് നൽകുന്ന, സൗജന്യമായി നൽകുന്ന ആ വലിയ കൃപയെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.